ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
குரு பரம்பரை ஸ்ரீ சௌண்டம் முண்டகோபனிஷத் முண்டகோபனிஷத் பாஷ்யம் ஸ்ரீதனுடைய ஆமுகமாய் ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ തുടങ്ങിയത്. നമ്മുടെ സന്യാസത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വന്നത്. അവിടെ ഒരു കാര്യം പറഞ്ഞു, എന്താണ്? ജ്ഞാനത്തിന് എല്ലാവർക്കും അധികാരമുണ്ട്, എന്നുവെച്ചാൽ എല്ലാ ആശ്രമികൾക്കും. പഠനത്തെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല, ആശ്രമികൾക്കും. ജ്ഞാനം മാത്രമേ യദ്യപി സർവാശ്രമിണ അധികാര തഥാപി സന്യാസനിഷ്ഠ ഇവ ബ്രഹ്മവിദ്യ മോക്ഷസാധനം. ഇത് ആണ് ശങ്കരാചാര്യരുടെ മുഖ്യമായ സിദ്ധാന്തം. സന്യാസനിഷ്ഠമായ ബ്രഹ്മവിദ്യയാണ് മോക്ഷസാധനം. അത് പറയുന്നു, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. തുടർന്ന് പറയുന്നു, വിദ്യാകർമ്മ വിരോധാച്ച, വിദ്യയും കർമ്മവും തമ്മിൽ വിരോധമുണ്ട്. ആത്മജ്ഞാനവും കർമ്മവും തമ്മിൽ വിരോധമുണ്ട്. ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കർത്താവാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങൾ, വൈദിക കർമ്മങ്ങൾ. എന്ത് ചെയ്യുന്നു? ആ കർമ്മങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ അവിടെ സങ്കല്പിക്കുന്നു, എന്താണ്? അഹം കരിഷ്യേ, ഞാനിതാ ചെയ്യുന്നു. അവിടെ തന്നെ കർത്തൃത്വത്തെ ഉറപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? വേദം പറയുന്നു, നീ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഫലം കിട്ടും. അവിശ്വാസത്തിൽ കർമ്മം ചെയ്യുന്നു, മരിച്ചുപോയാലോ? പറയുന്നു, മരണശേഷമായാലും കിട്ടും ഫലം. മരണശേഷം ഈ കർമ്മം ചെയ്യുന്ന ഞാനില്ലല്ലോ. അതിന് വേദം പറയുന്നു, മരണശേഷം ഈ ശരീരം നശിച്ചു പോയാലും കർത്താവും ഭോക്താവുമായ ഈ കർമ്മം ചെയ്യുന്നവനും കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നവനുമായി ഒരു ആത്മാവ് ശേഷിക്കും. അപ്പോൾ ആത്മാവ് കർത്താവും ഭോക്താവുമാണ്. അതുകൊണ്ട് കർമ്മം ചെയ്യുക വേദം പ്രമാണമാണോ? ഇപ്പൊ ശരീര വ്യതിരിക്തമായ ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു ആത്മാവിനെ അംഗീകരിക്കുകയും അത് കർത്താവും ഭോക്താവുമാണെന്ന് ധരിക്കുകയും ചെയ്യുന്ന വൈദികർ, അവരുടെ കർമ്മവും ജ്ഞാനവുമായിട്ട് എങ്ങനെ യോജിക്കും? കാരണം ജ്ഞാനം എന്താണ് പറയുന്നത്? ആത്മാവ് അകർത്താവാണ്, അഭോക്താവാണ്. ഇത് രണ്ടും എങ്ങനെ യോജിക്കും? അത് യോജിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത്, വിദ്യ കർമ്മ വിരോധാച്ച, ജ്ഞാനവും കർമ്മവും പരസ്പര വിരുദ്ധമാണ്. ഞാൻ അകർത്താവാണ് അഭോക്താവാണ് എന്ന് ആത്മാവിന്റെ വാസ്തവം സ്വരൂപം ധരിക്കുന്ന ഒരുവന് ഞാൻ കർത്താവാണെന്ന് സങ്കല്പിച്ചുകൊണ്ടുള്ള വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യമല്ല. ഇതാണ് വിദ്യ കർമ്മ വിരോധാച്ച എന്ന് ഉള്ളതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഭാഷകാരൻ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നു? ഭാഷകാരൻ ഇത്തരം വൈദിക കർമ്മങ്ങളിൽ മുഴുകിയിരുന്ന ഒരു സമൂഹത്തോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, നമ്മളോടല്ല. നമ്മൾ കാലം മാറി, അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിന് നമ്മളെ സംബന്ധിച്ച് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത കാര്യമാണ്. അത് മനസ്സിലാക്കുന്നു. നഹി ബ്രഹ്മാത്മേകത്വ ദർശനേന സഹ കർമ്മ സ്വപ്നേതി സമ്പാദയിതും സത്യം. ബ്രഹ്മാത്മേകത്വ ദർശനേന സഹ ജീവാത്മ പരമാത്മേകത്വ ജ്ഞാനം, അതിനോടൊപ്പം കർമ്മത്തെ സ്വപ്നത്തിൽ കൂടി അനുഷ്ഠിക്കാൻ സാധ്യമുണ്ട്. എന്തുകൊണ്ട്? കർമ്മയോടെ ആയാലും കർമ്മം, ജാഗ്രതത്തിലായാലും ശരി, സ്വപ്നത്തിലായാലും ശരി, കർമ്മം ചെയ്യണമോ? അവിടെ സങ്കല്പിക്കണം, അഹം കരിഷി, ഞാനിതാ ചെയ്യാൻ പോകുന്നു. അപ്പൊ അവിടെ ആ കർത്തൃത്വത്തെ ദൃഢമായി സങ്കല്പിക്കണം, തന്റെ ആത്മാവിൽ സങ്കല്പിച്ച് ഉറപ്പിക്കണം. കാരണം ഈ ആത്മാവ് തന്നെ ഫലം അനുഭവിക്കണം. താൻ കർമ്മം ചെയ്യുകയും വേറൊരുത്തൻ ഫലം അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ യത്നമെല്ലാം വ്യർത്ഥമായി. ഇനി താൻ കർമ്മം ചെയ്യുകയും തനിക്ക് ഫലം അനുഭവിക്കാൻ കഴിയാതെ വന്നാൽ ഇതെല്ലാം വ്യർത്ഥം. അതുകൊണ്ടാണ് ആ സങ്കല്പത്തെ ദൃഢമാക്കുന്നത്. ആ സങ്കല്പമാണ് ഈ കർമ്മത്തിൽ നിന്ന് അപൂർവം എന്ന് പറയുന്ന ഒരു സങ്കല്പ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നതിന് ഒരു പ്രധാന കാരണം എന്നാണ് വൈദികന്മാർ പറയുന്നത്. പൂർവമീമാംസയിൽ അതാണ് സമർത്ഥിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എവിടെ എങ്കിലും കർമ്മത്തെക്കുറിച്ചുള്ള സങ്കല്പം വന്നു കഴിഞ്ഞോ അവിടെ പിന്നെ ബ്രഹ്മാത്മ ഏകത്വ ദർശനത്തിനൊരു സ്ഥാനമില്ല. നിർഗുണവും നിരാകാരവുമായ ബ്രഹ്മത്തിനവിടെ യാതൊരു നിലനിൽപ്പുമില്ല. അങ്ങനെ ഇത് രണ്ടും കൂടെ എങ്ങനെ സങ്കല്പിക്കാൻ പറ്റും? അത് സാധ്യമല്ല. അതുകൊണ്ട് പറയുന്നു, ബ്രഹ്മാത്മീകത്വ ദർശനേന സഹ കർമ്മസ്വപ്നേവി സമ്പാദയിതും സഖ്യം. വിദ്യായഹ കാലവിശേഷാഭാവാത് ആന്തിയേത നിമിത്തത്വ കാലസങ്കോചാനുപത്തി. കാലവിശേഷാഭാവാത് വിദ്യായഹ, ജ്ഞാനത്തിന് കാലവിശേഷമില്ല. കർമ്മത്തിനങ്ങനെയല്ല, കാലവിശേഷമുണ്ട്. നമ്മൾ പറയുമ്പോൾ നിത്യകർമ്മം, സന്ധ്യാവന്ദനവും മറ്റും നിത്യകർമ്മമാണ്. അതിന് പ്രത്യേക നിശ്ചിതമായ കാലമുണ്ട്. വൈദികമായ മറ്റു കർമ്മങ്ങൾക്കും ആണെങ്കിലും ശരി, നിശ്ചിതമായ ശരത്കാലത്തിൽ ഇന്നാരിന്ന കർമ്മം ചെയ്യണം, വസന്തത്തിൽ ഇന്ന കർമ്മം ചെയ്യണം, ഇങ്ങനെയെല്ലാം നിയമങ്ങളുണ്ട്. സന്ധ്യാവന്ദനം പോലെയുള്ള കർമ്മങ്ങൾക്കും എന്താണോ സമയമുണ്ട്, ഇന്ന സമയത്ത് അത് ചെയ്യണം എന്ന്. നിത്യകർമ്മങ്ങളെ സംബന്ധിച്ചതാണ് കാലവിശേഷാഭാവം. നിയത നിമിത്തത്വ നൈമിത്തിക കർമ്മങ്ങൾ, ഓരോരോ നിമിത്തത്തെ അനുസൃതമായി ചെയ്യുന്ന കർമ്മങ്ങൾ, പുത്രജന്മത്തോടനുബന്ധിച്ച് ചെയ്യുന്ന കർമ്മം, ഇങ്ങനെ ഓരോരോ കർമ്മങ്ങളുണ്ട്, നൈമിത്തിക കർമ്മങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം എന്താണ്? നിശ്ചിതമായ കാലമുണ്ട്, നിശ്ചിതമായ നിമിത്തങ്ങളുണ്ട്. കാലസങ്കോചാനുപത്തി. അപ്പോ ജ്ഞാനത്തെ പോലെ കാലനിരപേക്ഷമായിരിക്കത്തില്ല. അത് ജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകിച്ച് കാലവുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് കാലദേശബോധങ്ങളെയൊക്കെ ബാധിക്കുന്ന, ഞാൻ ഇന്ന ദേശത്തായിരിക്കണം, ഇന്ന കാലത്തായിരിക്കണം എന്നൊന്നുമില്ല. കർമ്മങ്ങൾ അങ്ങനെയുള്ള കാലദേശങ്ങളെ അപേക്ഷിക്കുന്നു എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കായത് പ്രത്യേക നിഷ്ഠയോടുകൂടി നിയമങ്ങളോടുകൂടി അനുഷ്ഠിക്കേണ്ട വൈദികമായ കർമ്മങ്ങളെയാണ്, അല്ലെങ്കിൽ സ്മാർത്ഥ കർമ്മങ്ങളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ആണ് വിദ്യായാഹ കാലവിശേഷാഭാവ നീത നിമിത്തത്വ കാലസങ്കോച നീത നിമിത്തത്വ കാലസങ്കോച അനുഭവത്തിൽ കാലസങ്കോചം അവിടെ വരുന്നില്ല. കർമ്മത്തെ പോലെ ഒരുവന് ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുപിന്നെ കാലവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് നിയത നിമിത്ത അഭാവാതെന്ന വിദ്യയ്ക്ക് കാലത്തിനത് കർമ്മത്തിനതുണ്ട്. എത്ത് ഗൃഹസ്ഥേഷു ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃത്വ അത് ലിംഗം ന തത് സ്ഥിതന്യായം ബാധിതം ഉത്സഹത്തെ. അപ്പൊ വിദ്യാകർമ്മ വിരോധാച്ച എന്നുള്ള തന്നെ സിദ്ധാന്തം പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, ശവനകോ ഹവൈ മഹാശാഖോ അങ്കിരസം വിധിവത് പ്രസന്ന എന്ന് പറയുന്നു. ശവനകൻ അങ്കിരസിനെ സമീപിച്ചു വിദ്യയ്ക്ക് വേണ്ടി. ശവനകനാലായിരുന്നു മഹാശാല, മഹാഗൃഹസ്ഥൻ എന്ന് പറയുന്നു. ഭാര്യയും മക്കളും സമ്പത്തും ധർമ്മനിഷ്ഠയും ദാനധർമ്മങ്ങളും എല്ലാമുള്ള ഉത്തമനായ ഗൃഹസ്ഥനായിരുന്നു ശവനകൻ. ഗൃഹസ്ഥനാണെങ്കിൽ തീർച്ചയായും കർമ്മം ചെയ്തേ മതിയാവും. ഗൃഹസ്ഥധർമ്മങ്ങൾ അനുഷ്ഠിച്ചേ മതിയാവും. അത് ഇതുപോലെയുള്ള നിത്യകർമ്മം നൈമിത്യകർമ്മം എല്ലാം അറിയപ്പെടും. പക്ഷെ സ്വയം താൻ തന്നെ പറഞ്ഞു വിദ്യയും കർമ്മവും തമ്മിൽ വിരോധമാണെന്ന്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ പറയുന്ന ഈ ആഖ്യാനവുമായിട്ട് വിരോധം വരും. അതങ്ങനെ ശരിയാകും? അതിന് ഭാഷകാരൻ സമാനം പറയുന്നു, എത്തു ഗൃഹസ്ഥേഷു ബ്രഹ്മവിദ്യ സമ്പ്രദായ കർത്തൃത്വാദി ലിംഗം. ഇതൊരു അടയാളമാണ്, ഇതൊരു പ്രമാണമാണ്. ലിംഗം എന്ന് പറയുന്നത് ശ്രുതി ലിംഗവാക്യ പറയുന്ന സ്ഥാന സമാഖ്യ വേദാർത്ഥത്തെ നിരൂപണം ചെയ്യുന്നതിനുള്ള ഷഡ് പ്രമാണങ്ങളിൽ ഒന്നാണ് ലിംഗം എന്ന് പറയുന്നത്. ഹേതു എന്നുള്ള അർത്ഥത്തിലാണ്. വൈദികമായ ചില ശബ്ദങ്ങൾ മഹാശാല എന്ന് പറഞ്ഞു, അപ്പോൾ അതൊരു ലിംഗമാണെന്ന് വെച്ചാൽ അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അയാളൊരു ഗൃഹസ്ഥനാണ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഗൃഹസ്ഥേഷു ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃത്വം വന്നു കഴിഞ്ഞു. അതിനെന്തും പറയുന്നു, ഭാരദ്വാജൻ തുടങ്ങിയ ആൾക്കാരെ കുറിച്ച് പറയുന്നു, ബ്രഹ്മാവിൽ തൊട്ട് പറയുന്നു, ഇവരെല്ലാം ഗൃഹസ്ഥന്മാരാണ്. തത് സ്ഥിത ന്യായം പറയുന്നു. ഇവിടെ നമ്മൾ സമർത്ഥിച്ച യുക്തിയുണ്ടല്ലോ, അതിനെ ബാധിക്കാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സാധ്യമല്ല എന്നാണ്. എന്നുവെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്നതിനെ അതേപടി സ്വീകരിക്കാൻ ഭാഷകാരൻ തയ്യാറല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നാണ്. എന്തുകൊണ്ട്? ജ്ഞാനകർമ്മ വിരോധ, ജ്ഞാനവും കർമ്മവും തമ്മിൽ വിരോധമുണ്ട്. ഇത് രണ്ടും ഒരുമിച്ചിരിക്കാൻ സാധ്യമല്ല. ആത്മാവ് അകർത്താവാണോ, കർത്തൃത്വ ബുദ്ധിയോടെയുള്ള കർമ്മം ചെയ്യാൻ സാധ്യമല്ല. ഗൃഹസ്ഥനാണെന്ന് പറഞ്ഞാലോ അവിടെ കർത്തൃത്വ ബുദ്ധിയുള്ള കർമ്മം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ കൂടി, അങ്ങനെയുള്ള ശബ്ദം ശ്രുതിയിൽ പ്രയോഗിച്ചാൽ കൂടിയും അത് യുക്തിക്ക് നിരക്കുന്ന അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ സാധ്യമല്ല എന്നാണ്. ഏതൊരു ന്യായത്തിലാണോ യുക്തിയിലാണോ നമ്മൾ എത്തിച്ചേർന്നത്, ഏതൊന്നിലാണോ അങ്ങനെ ഓറച്ചത് ചിന്തയിലോ അങ്ങനെ ഒരു നിർണയം വന്നു ചേർന്നത്, അതിനെ നിഷേധിക്കാൻ മഹാശാല എന്ന് പറയുന്ന ഒരു ശബ്ദം കൊണ്ടൊന്നും സാധ്യമല്ല. അതുകൊണ്ട് ജ്ഞാനവും കർമ്മവും തമ്മിൽ വിരോധമുള്ളത് തന്നെ കർമ്മത്തോട് ഒരുമിച്ച് ജ്ഞാനം ഒത്തുപോകത്തില്ല. ഇതാണ് അത് പറയുന്നത്. നഹി വിധി ശതേനാവി തമ പ്രകാശിയോരേകത്വ സംഭവ ശക്യത കർത്തം കിമുദ ലിംഗേഹി കേവലേ രവി. കേവലൊരു ശബ്ദം പോട്ടെ, വിധി ശതേനാപി, 100 വേദവിധി ഉണ്ടായാലും ശരി. പറയുന്നു തമപ്രകാശിയൊരേകത്വ സംഭവ ശക്യത പറഞ്ഞു. തമപ്രകാശങ്ങളുടെ ഏകത്വത്തെ പറയാൻ സാധ്യമല്ല. ഏകത്വം സംഭവിക്കത്തില്ല വിധിച്ചെന്ന് വിചാരിച്ചു. വേദം വിധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഇരട്ടും വെളിച്ചും ഒന്നാകത്തില്ല. ഇത് ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധമുള്ള കാര്യമാണ്. ബലത്തിൽ പറയുന്നത് വേദം പറഞ്ഞാലും അത് അംഗീകരിക്കാൻ സാധ്യമല്ലെന്നാണ്. ശ്രുതിക്ക് അത്യന്തം പ്രാമാണികത്വം കൊടുക്കുന്ന ശങ്കരാചാര്യൻ ഇവിടെ പറയുന്നു വിധി ശതേനാവി, 100 വിധി വന്നാലും ശരി ഞാനത് അംഗീകരിക്കും. ഇരുട്ടും വെളിച്ചം ഒന്നാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. കിമിത ലിംഗം കേവലം ഒരു ശബ്ദം, ഇതൊരു വിധിയൊന്നുമല്ല. വിശേഷണമായിട്ട് പറഞ്ഞിരിക്കുകയാണ് മഹാശാല, ഇയാൾ ഗൃഹസ്ഥനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ശബ്ദം പ്രയോഗിച്ചത് കൊണ്ട് മാത്രം ഇതിനെ അംഗീകരിക്കാൻ സാധ്യമല്ല, യുക്തിക്ക് നിരക്കുന്ന സാധ്യമല്ല. ജ്ഞാനവും കർമ്മവും തമ്മിൽ വിയോജിപ്പിക്കാൻ കഴിയില്ല. കാരണം പ്രമാണങ്ങൾ പലതുണ്ട്. ശ്രുതി ലിംഗവാക്യ പ്രകരണം തുടങ്ങി പല പ്രമാണങ്ങളുണ്ട്. അതിൽ ഒരു പ്രമാണമേ ആകുന്നുള്ളൂ ഈ ലിംഗം എന്ന് പറയും, വൈദിക ലിംഗം, വൈദിക ശബ്ദം. അതൊന്ന് പറഞ്ഞതുകൊണ്ട് യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യത്തെ സ്വീകരിക്കാൻ സാധ്യമല്ല. ഇത് മറ്റു പലയിടത്തും പറയുന്നു. വേദം പ്രമാണം തന്നെയാണ്, പക്ഷെ നിത്യക്ക് നിരക്കാത്തത് സ്വീകരിക്കാൻ സാധ്യമല്ല. അപ്പൊ വേദത്തിലൊരു ഭാഗം അപ്രമാണം ആണെന്ന് വന്നു കഴിഞ്ഞാൽ വേദവും ഗുണവും ദോഷമുള്ളതാണ് ദോഷങ്ങളുള്ളതാണെന്ന് വരില്ലേ? അതിന് പറയുന്നത് അപ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ താല്പര്യം മറ്റൊന്നായിരിക്കും. മഹാശാല എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ താല്പര്യം മറ്റൊന്നായിരിക്കും. മറ്റൊരർത്ഥത്തെ ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കും. വേദത്തിൽ എന്തായാലും ദോഷം വരാൻ സാധ്യമല്ല. അതിന്റെ വ്യാഖ്യാനത്തിലാണ് പിഴവുകൾ വരുന്നത്. ഇവിടെ ഭാഷ്യകാരൻ ഈ സന്ദർഭത്തിൽ ഭാഷ്യകാരനെ കുറിച്ച് പറയുന്ന ഒരു ആക്ഷേപം ഇതാണ്. ഭാഷ്യകാരന് രണ്ട് കാര്യത്തിൽ ദുരാഗ്രഹമുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്. ഒന്ന്, വർണ്ണത്തിന്റെ കാര്യത്തിൽ ത്രൈവർണികർ, അവർക്കേ ഇതെല്ലാം പാടുള്ളൂ. അക്കാര്യത്തിൽ ഒരു ദുർവാശി അതുണ്ടായിരുന്നു, നല്ലതല്ലാത്ത വാശി. അതുപോലെ മറ്റൊന്ന് എന്താണ്? ഈ പറഞ്ഞ കാര്യം, സന്യാസനിഷ്ഠ ഏവ ബ്രഹ്മവിദ്യ മോക്ഷസാധനം. സന്യാസനിഷ്ഠ അത് ആശ്രമത്തെ സംബന്ധിച്ച്, മറ്റത് വർണ്ണത്തെ സംബന്ധിച്ച്. സർവ ആശ്രമികൾക്കും ജ്ഞാനത്തിന് അധികാരമുണ്ടെന്ന് പറയുകയും അതേസമയം സന്യാസനിഷ്ഠമായ ബ്രഹ്മവിദ്യ ജ്ഞാനമേ മോക്ഷ സാധനമാകും എന്ന് പറയുകയും ചെയ്യുക, ഇതൊരു ദുർവാശിയാണെന്നാണ് വിമർശകന്മാർ പറയുന്നത്. മറ്റൊരു ദുർവാശിയാണ് ഈ ത്രൈവർണിക പക്ഷപാതം. ത്രൈവർണികർക്കും വേദാധ്യയനത്തിനും അത് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. എല്ലാ ആശ്രമികൾക്കും ജ്ഞാനത്തിന് അധികാരമുണ്ടെങ്കിലും വേദ അധ്യയനപൂർവകമായ, ഇതുപോലെ അവിടെയും പറയുക, ജ്ഞാനത്തിന് ത്രൈവർണികർക്കേ അധികാരമുണ്ട്. അവശുദ്ധരാധീനത്തിനും മറ്റും പറയും. അപ്പോൾ വർണ്ണത്തെ സംബന്ധിച്ചും ആശ്രമത്തെ സംബന്ധിച്ചും വരുന്ന ഈ പിടിവാശി, അത് ശങ്കരാചാര്യനിലുള്ള ഒരു ദോഷമായിട്ട് പലരും കാണുന്നു. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ വിമർശിക്കപ്പെടുന്നു. ഇക്കാര്യത്തിൽ എന്തിങ്ങനെ വാശി പിടിക്കുന്നു? കാരണം ഇതിന് വിപരീതമായിട്ടുള്ള പ്രമാണങ്ങൾ ധാരാളമുണ്ട്. ഇവിടെ തന്നെ ശ്രുതിയിൽ വ്യക്തമായി പറയുന്നു, ഒരു ഗൃഹസ്ഥൻ ഈ വിദ്യ സ്വീകരിക്കുന്നു. ശ്രുതി അവസാനിപ്പിക്കുന്നു അങ്ങനെ തന്നെ, ഈ വിദ്യ സ്വീകരിക്കുന്നവന്റെ, അവൻ മാത്രമല്ല അവന്റെ തലമുറകളെല്ലാം രക്ഷപ്പെടുമെന്നാണ് പറയുന്നു. ശ്രുതി ഇത്രയും വ്യക്തമായി പറഞ്ഞിരിക്കെ, ജ്ഞാനം ഉണ്ടായാലും ഗൃഹസ്ഥന് സന്യാസം കൂടാതെ മോക്ഷം ഉണ്ടാകത്തില്ല എന്നുള്ള വാശി, അത് ദുർവാശി എന്നാണ്. ഇതിന് നേരെ വിപരീതമായ കാര്യമാണ് ഗീതയിൽ പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? നമ്മെ പാർത്ഥാസ്തി കർത്തവ്യം ദിശ ലോകേഷ കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തെ ഏവച്ച കർമ്മണി. എനിക്ക് കർമ്മം കൊണ്ട് മൂന്ന് ലോകത്തിലും ഒന്നും സാധിക്കേണ്ടതായിട്ടില്ല, ഇതുവരെ നേടാത്തതൊന്നും ഇനി നേടേണ്ടതായിട്ടില്ല, എന്നാലും ഞാൻ കർമ്മത്തിൽ തുടരുന്നു. പിന്നെ ത്യാജ്യം കാര്യമേവ യജ്ഞോദാന തപ, യജ്ഞദാന തപസ്സുകൾ പാവനാനി മനീഷണ, ജീവന്മാരെ ശുദ്ധമാക്കുന്നതാണ്, അതുകൊണ്ട് അത്തരം കർമ്മങ്ങൾ ത്യജിക്കേണ്ടതില്ല. ആ ഭാഗമെല്ലാം വ്യാഖ്യാനിക്കുമ്പോൾ അതിനെ തന്റെ സിദ്ധാന്തത്തിന് അനുകൂലമാക്കാൻ വേണ്ടി ഇവിടെ കളിക്കുന്ന പോലെയുള്ള സർക്കസ് അവിടെയും കളിച്ചിട്ടുണ്ട് ഭാഷ്യത്തിൽ. എന്നാലേ അത് സമർത്ഥിക്കാൻ പറ്റും. അവിടെ എന്താ പറഞ്ഞത്? യജ്ഞദാന കർമ്മങ്ങൾ, സത്കർമ്മങ്ങൾ, അത് ത്യജിക്കേണ്ട കാര്യമില്ല, അത് മനുഷ്യനെ പവിത്രമാക്കുന്നതാണ്. പക്ഷെ ഇവിടെ എന്താണ് പറഞ്ഞത്? കാലവിശേഷ, അത് കാലവിശേഷമുണ്ട് അതിന്, അത് കാലബദ്ധമാണ്, അത് നിത്യകർമ്മങ്ങളാണ്, നിത്യകർമ്മം ത്യജിക്കേണ്ട കാര്യമില്ലെന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ ശങ്കരാചാര്യർ അത് അംഗീകരിക്കത്തില്ല, ത്യജിച്ചേ തീരും. എന്താണ് അവിടെ ത്യജിക്കണമെന്ന് പറഞ്ഞത്? പാവനാനി, അത് മനുഷ്യനെ പവിത്രമാക്കുന്നതാണ്. മനുഷ്യനെ പവിത്രമാക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, എന്തിനു ത്യജിക്കണം? ഇത് രണ്ട് നിലപാടുകളാണ്. ഒരു നിലപാട് എന്താണ്? ഗൃഹസ്ഥനും ജ്ഞാനവും പ്രാപിക്കാം, മോക്ഷവും പ്രാപിക്കാം. അത് സന്യാസനിഷ്ഠായവ ബ്രഹ്മവിദ്യ മോക്ഷസാധനം എന്നുള്ളത് മറ്റൊരു പക്ഷം. സന്യാസനിഷ്ഠയോടുകൂടിയ ബ്രഹ്മവിദ്യയാണ് മോക്ഷത്തിന് സാധനം. ഇത് ശങ്കരാചാര്യരുടെ പക്ഷപാതമാണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് ജനകന്റെ മറ്റു ഉദാഹരണം. സമ്പ്രദായ പ്രവർത്തകാനാം ച ഗാർഹസ്ഥ്യ ആഭാസമാത്രത്വം തത്വാനുസന്ധാനേന മുഹുർമുഹുർ ബാധാത്. ആനന്ദഗിരി ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നതാണ്. ഈ സമ്പ്രദായ പ്രവർത്തകന്മാരായ ആചാര്യന്മാർ ഇവിടെ പറയുന്നുണ്ടല്ലോ, ഒരു ഗൃഹസ്ഥൻ ഈ വിദ്യ സ്വീകരിച്ചു എന്ന് അവരുദ്ദേശിച്ച് പറയണം. അവരിൽ കാണുന്ന ആ ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത് ആഭാസം മാത്രമാണ്, പ്രതീതി മാത്രമാണ്. അവർ സാധാരണയുള്ള ഗാർഹസ്ഥ്യ ധർമ്മത്തിനല്ല, അത് കേവലം പ്രതീതി മാത്രമായിരുന്നു. എന്തുകൊണ്ട്? തത്വാനുസന്ധാനേന മുഹുർമുഹുർ ബാധ. തത്വാനുസ്ഥാനം കൊണ്ട് അവർ നിരന്തരം തത്വത്തെ അനുസന്ധാനം ചെയ്യുന്നുണ്ട്. അവരിൽ ഗാർഹസ്ഥ്യം എന്ന് പറയുന്നൊന്നില്ല. ഗൃഹസ്ഥന്മാരെന്നങ്ങനെ പറയുന്നേ ഉള്ളൂ. യസ്യ മേ ചാസ്തി സർവത്ര യസ്യ മേ നാസ്തി കിഞ്ചന മിഥിലായാം പ്രദീപ്തായാം നമേ കിഞ്ചന ദഹ്യത്തെ ഉദ്ഗാര ദർശന കർമാഭാസേന ന സമുച്ചയസ്യ തത്രച്ച വിധിന്നം ദൃശ്യത്തെ. അപ്പൊ ഇവിടെ ജ്ഞാനകർമ്മങ്ങളുടെ സമുച്ചയം വരുമോ? ഗൃഹസ്ഥന്മാരിൽ പറയുന്നു വരുന്നില്ല. എന്താണ് ജനകന്റെ സ്വന്തം അഭിപ്രായം? പറയുകയാണ്, യസ്യ മേ ചാസ്തി സർവത്ര യസ്യ മേ നാസ്തി കിഞ്ചന. ഇതൊന്നും ഈ രാജ്യവും പരിവാരങ്ങളും സമ്പത്തും രാജ്യാധികാരവും ഇതൊന്നും എന്താണ്? മേ നാസ്തി, എനിക്കില്ല, അല്ലെങ്കിൽ എന്നില്ല. അതേസമയം ഇതെല്ലാം എന്റേതുമാണ്. മേ ചാസ്തി സർവത്ര. എന്തുകൊണ്ട്? ഞാൻ രാജാവാണ്, ഗൃഹസ്ഥനാണ്, രാജചിഹ്നങ്ങളെല്ലാം ഉള്ളവനാണ്, അതുകൊണ്ട് ഇതെല്ലാം എന്നിലാണ്. അതേസമയം മേ നാസ്തി, ഇത് എന്നിലില്ല. രണ്ടും പറയും. ആത്മദൃഷ്ടിയിൽ ഇതൊന്നും എന്നിലില്ല. ഞാൻ സർവവ്യാപിയായിരിക്കുന്ന ചിസ്വരൂപമാണ്, ആത്മസ്വരൂപമാണ്. ഭാഷ്യകാരൻ പറഞ്ഞതുപോലെ തന്നെ അകർത്താവും അഭോക്താവുമായ ആത്മസ്വരൂപം തന്നെ. അപ്പൊ ഇതെല്ലാം എന്നെ എന്നിൽ എങ്ങനെയിരിക്കും? അതുകൊണ്ട് ജനകൻ പറയുന്നു ഇതൊന്നും എന്നിലില്ല. ഇനി മറിച്ചാണെങ്കിലോ, സർവത്ര ഇതെല്ലാം എന്നിൽ തന്നെയാണ്, ഞാൻ സർവവ്യാപിയാണ്, എന്നെ ആശ്രയിച്ചാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്, ലൗകികമായി വ്യാവഹാരികമായി. എന്നില്ലല്ലാതെ ഇതിനെല്ലാം എവിടെ നിലനിൽക്കാൻ പറ്റും? രാജ്യം എവിടെ നിൽക്കും? ഇതെല്ലാം എന്നിലല്ലേ നിൽക്കുന്നത്? എന്നിൽ ആരോപിതമായി നിലനിൽക്കുന്നു, അല്ലെങ്കിൽ എന്നിൽ ആഭാസമായി പ്രതീതി രൂപത്തിൽ നിലനിൽക്കുന്നു. അങ്ങനെയിരിക്കെ മിഥിലായാം പ്രദീപ്തായാം, ഈ മിഥില നഗരം കത്തി നശിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഐശ്വര്യസമൃദ്ധമായി ഇങ്ങനെ നിലനിൽക്കുന്നു എന്നിരിക്കട്ടെ, രണ്ടായാലും ശരി, നമേ കിഞ്ചന ദഹ്യതേ, എന്റേതായ ഒന്നും അല്ലെങ്കിൽ എന്നിൽ ഒന്നും ദഹിക്കുന്നില്ല, എന്റേതായ ഒന്നും നശിക്കുന്നില്ല. അത് ഐശ്വര്യയുക്തമായി നിലനിന്നാലും ഈ ഐശ്വര്യങ്ങളെല്ലാം നശിച്ച് പോയാലും ദഹിച്ച് വെണ്ണീറായാലും ഇവിടെ എന്റേതായ ഒന്നും നിലനിൽക്കുന്നില്ല, എന്റേതായ ഒന്നും നശിക്കുന്നുമില്ല. തനിക്ക് ഇതിനുള്ള ആ നിസ്സംഗതയെ അതിന് വ്യക്തമാക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ജനകനിൽ ജനകൻ ഗൃഹസ്ഥനാണെന്ന് പറഞ്ഞാൽ ആ ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത് ലൗകികമായ അജ്ഞനായ ഒരു മനുഷ്യന്റെ ഗാർഹസ്ഥ്യം പോലെയല്ല. അത് കേവലം ഒരു പ്രതീതി മാത്രമാണ്, ആഭാസം മാത്രമാണ്. ആ കർമ്മത്തിനും ജ്ഞാനവുമായിട്ടൊരു ബന്ധമുണ്ട്. എന്തുകൊണ്ട്? ജനകൻ തന്നെ പറയുന്നു ഇതെല്ലാം നിലനിൽക്കുന്നതും നശിക്കുന്നതും തന്നെ സംബന്ധിച്ച് ഒന്നുപോലെ തന്നെയാണ്. അത് ആത്മബോധത്തിൽ നിന്നുകൊണ്ട് പറയുന്നു. ഇതിന്റെ സ്ഥിതിയിലോ നാശത്തിലോ താൻ സന്തോഷിക്കുന്നില്ല, ദുഃഖിക്കുന്നുമില്ല. താൻ എന്തോ അതീതനായിരിക്കുന്നു, താൻ ഇതിനെല്ലാം അതീതനായി നിൽക്കുന്നു എന്നാണ്. എന്ന് പറയുമ്പോൾ ആ ജനകന്റെ ആത്മനിഷ്ഠയെ അവിടെ വെളിപ്പെടുത്തുകയാണ്. ആ നിലയിൽ ജനകന് കർമ്മയുടെ ഇതിനെക്കുറിച്ച് ഭാഷകാരൻ ഗീതയിലും പറഞ്ഞു. എന്താണ്? ആ ജനകന്റെ കർമ്മത്തെ കർമ്മമായി ഗണിക്കാൻ പാടില്ല. അത് കേവലം ആഭാസം മാത്രമാണ്, ഒരു പ്രതീതി മാത്രമാണ്. അതിനെ ജ്ഞാനത്തോട് സമുച്ചയിക്കാൻ പാടില്ല. അതുകൊണ്ട് അവിടെയും കർമ്മ സമുച്ചയം വരത്തില്ല. അവിടെയും ഏകമായ ആത്മാവ് മാത്രം, കർമ്മം വേറെ നിൽക്കുന്നില്ല എന്നാണ് ഭാഷ്യകാരനും ആത്യന്തികമായി പറയുന്ന ഇത് തന്നെ. ആത്മാവിന്റെ ആ പരമാർത്ഥ സ്വരൂപത്തിൽ കർമ്മങ്ങളില്ല, കർമ്മങ്ങളുമായി അവയ്ക്ക് ബന്ധമില്ല എന്നുള്ളതാണ്. ഇവിടെ രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭഗവാൻ പറയുന്നതും ശങ്കരാചാര്യർ പറയുന്നതും തമ്മിൽ വ്യത്യാസം. വ്യത്യാസം വരുന്ന എവിടെയാണ്? കർമ്മത്യാഗപൂർവകമായ ആത്മനിഷ്ഠ എന്ന് പറയുന്നിടത്താണ്. ജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞാലും കർമ്മത്യാഗം പൂർവകമായ ആത്മനിഷ്ഠ വേണമെന്ന് പറയുന്നു. അവിടെ വ്യത്യാസമുണ്ട്. കർമ്മത്യാഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കർമ്മങ്ങളെ അനുഷ്ഠിക്കാതിരിക്കുക എന്നുള്ളതാണ്. സന്യാസം, സന്യാസനിഷ്ഠയുമ്പോൾ കർമ്മങ്ങളെ അനുഷ്ഠിക്കാതിരിക്കുന്ന രൂപത്തിലുള്ള ഒരു സന്യാസനിഷ്ഠ ഇവിടെ ജനകനി കാണുന്നില്ല. ജനകൻ കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ജനകൻ പറയുന്നത് അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആചാര്യസ്വാമികൾ പറയുന്നത് ആ കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസനിഷ്ഠ കൂടിയേ തീരു. ജനകനിലുമുണ്ട് സന്യാസം. അതെങ്ങനെയുള്ളതാണ്? കർമ്മം തന്നെ ബാധിക്കാതിരിക്കുന്ന തരത്തിലുള്ള സന്യാസമാണ്. കർമ്മത്തെ ഉപേക്ഷിച്ച തരത്തിലുള്ള സന്യാസമല്ല. നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ സന്ദർഭം വീണ്ടും വന്നതുകൊണ്ട് പറഞ്ഞു. ഒരിടത്ത് കർമ്മത്തെ ബാഹ്യമായി തന്നെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നു. ശങ്കരാചാര്യർ നിർബന്ധിച്ച് പറയുന്നു. അതാണ് മുമ്പ് ചർച്ച ചെയ്തത്. ഇവിടെ പറയുന്നു അതിനെ ബാഹ്യമായി ഉപേക്ഷിക്കണമോ ഉപേക്ഷിക്കണ്ടോ എന്നുള്ളതിനൊന്നും വിഷയമല്ല. കർമ്മം തന്നെ ബാധിക്കാതിരുന്നാണ്. ഇത് രണ്ട് ചിന്താഗതികളാണ്. ഇപ്പൊ ശങ്കരാചാര്യർ പറയുന്ന കാര്യത്തിന് ഇവിടെ പ്രസക്തിയില്ലാതെ വരും. കാരണം ഭഗവാൻ പറയുന്നു ഇന്നത്യാജ്യം കാര്യമേവത്. ആ കർമ്മങ്ങൾ ഒരുവനെ പവിത്രമാക്കുന്നതാണ്, അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കേണ്ടതില്ല എന്ന് പറയുന്നു. ശങ്കരാചാര്യർ പറയുന്നു അതല്ല, കർമ്മങ്ങൾ കർത്തൃത്വ ബോധത്തോടുകൂടി അല്ലാതെ അനുഷ്ഠിക്കാൻ വയ്യ, അതുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിച്ച് തന്നെ തീരണം. ഇതാണ് രണ്ട് ചിന്താഗതി. അവിടെയാണ് കർമ്മയോഗത്തിന്റെ പ്രസക്തി വരുന്നത്. കർമ്മയോഗത്തെ ശങ്കരാചാര്യം അംഗീകരിക്കുന്നുണ്ട്. വ്യത്യാസം വരുന്നത് എന്താണ്? ശങ്കരാചാര്യം വരുന്നു കർമ്മയോഗം അനുഷ്ഠിക്കുക, കർമ്മത്തെ യോഗാത്മകമായി അജ്ഞൻ അനുഷ്ഠിക്കുക. അനുഷ്ഠിച്ച് അവന് ചിത്തശുദ്ധി വരുമ്പോൾ കർമ്മത്തെ ത്യജിക്കുക. ചിത്തശുദ്ധിയിലോ ചിത്തശുദ്ധിയിൽ ജ്ഞാനോത്പത്തി വരുമ്പോഴോ കർമ്മത്തെ ത്യജിക്കുക. കർമ്മത്തെ ത്യജിച്ചേ തീരണം എന്ന് വെച്ചാൽ കർമാനുഷ്ഠാനങ്ങൾ അവിടെ അവസാനിപ്പിക്കുന്നു. ഇതാണ് ജനകന്റെ അഭിപ്രായത്തിൽ എന്താണോ കർമ്മം അനുഷ്ഠിക്കുക, ചിത്തശുദ്ധി വരിക. ചിത്തശുദ്ധി വരുമ്പോൾ ജ്ഞാനം ഉത്പന്നമാവും. ജ്ഞാനം ഉത്പന്നമാവുമ്പോൾ ആ കർമ്മത്തിന് ജീവനെ ബന്ധിക്കുന്നതിനുള്ള ശേഷി നഷ്ടപ്പെടും. ഫലത്തിൽ കർമ്മത്തിൽ നിന്ന് അവൻ മുക്തനാകുന്നു. പിന്നെ കർമ്മത്തെ ത്യജിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. രണ്ടു കൂട്ടരും കർമാനുഷ്ഠാനത്തിന് രണ്ടുപേരും, ശങ്കരാചാര്യരും ജനകനും, രണ്ടുപേരും കർമാനുഷ്ഠാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കർമ്മം എന്തായാലും അനുഷ്ഠിച്ചേ തീരും. എന്തിനാണ് ചിത്തശുദ്ധി? അത് ശങ്കരാചാര്യരും പറയുന്നുണ്ട്. പക്ഷെ അജ്ഞൻ കർമ്മം അനുഷ്ഠിച്ചാൽ മതി എന്നാണ് ശങ്കരാചാര്യ പക്ഷം. ഞാനീ കർമ്മം അനുഷ്ഠിക്കേണ്ട കാര്യമില്ല, കർമ്മത്തെ ത്യജിക്കുക. അവിടെയാണ് സന്യാസം. ജനകൻ പറയുന്നതല്ല, ജ്ഞാനം പ്രാപ്തമായാൽ പിന്നെ കർമ്മം ബന്ധിക്കുന്നില്ലല്ലോ. ജ്ഞാനം എന്താണെന്ന്? താൻ അകർത്താവാണെന്നുള്ളതാണ്. പിന്നെ കർമ്മം ആഭാസരൂപത്തിൽ നിന്നോട്ടെ, കർമ്മം എന്തിനു ഉപേക്ഷിക്കുന്നു? അതാണ് പറയുന്നത്, മിഥിലായാം പ്രദീപ്തായാൻ നമ്മെ കിഞ്ചന ദഹ്യതേ. മിഥില കത്തിയെ നശിച്ചാലും എന്റേതൊന്നും നശിക്കുന്നില്ലല്ലോ. ഇവിടെ സൂചിപ്പിക്കുന്ന എന്താണ്? നമ്മൾ പറയുന്നു കർമ്മം അനുഷ്ഠിക്കുമ്പോൾ, കർമ്മം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്, കർമ്മത്തിന് കർമ്മം ദ്വന്ദ്വാത്മകമാണ്, അതനുകൂല പ്രതികൂലമാണ്, ജയപരാജയങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ കർമ്മം ദുഃഖത്തെ ഉണ്ടാക്കും, മാനാപമാനങ്ങളും മറ്റും ഉണ്ടാക്കും, ദുഃഖത്തെ ഉണ്ടാക്കും. സത്കീർത്തിയും ദുഷ്കീർത്തിയും ഉണ്ടാക്കും, ദുഃഖത്തെ ഉണ്ടാക്കും. അതിന് കർമ്മം എന്ന് പറയുന്ന ഒരു ശല്യമാണ്, ഇതിനങ്ങ് ഉപേക്ഷിച്ചിരിക്കുക. കർമ്മമേ അനുഷ്ഠിക്കുന്നു. ഏത് കർമ്മമായാലും ശരി, വൈദികമായാലും ശരി, ലൗകികമായാലും ശരി, പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുക. ശങ്കരാചാര്യർ മുഖ്യമായി വൈദിക കർമ്മത്യാഗത്തെയാണ് പറയുന്നതെങ്കിലും ഫലത്തിൽ അത് ലൗകിക കർമ്മത്യാഗത്തിനും വരുന്നുണ്ട്. കാരണം സന്യാസത്തിൽ പറയുന്ന എന്താണ്? ശമധമാദികളോട് കൂടിയ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, കേവലം ആത്മനിഷ്ഠ മാത്രമേ ഉള്ളൂ, മറ്റ് കർമ്മങ്ങളൊന്നുമില്ല. ലോകസേവനമോ മറ്റ് കർമ്മങ്ങളോ ഒന്നും തന്നെ. ലോകസേവനം എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, സന്യാസിയെ കണ്ട് വന്നിക്കുക, സന്യാസിക്ക് ഭിക്ഷ കൊടുക്കുക, അപ്പൊ ലോകത്തിന് കിട്ടുന്ന പുണ്യമാണ് ലോകസേവനം. ഇതിൽ കഴിഞ്ഞ് വേറെ ലോകസേവനം. അതാണ് ശങ്കരാചാര്യന്റെ നിലപാട്. ജനകന്റെ നിലപാട് അതല്ല. ജനകൻ എന്ന് പറഞ്ഞാൽ ആ പക്ഷത്തെ പിന്തുടരുന്നു. എന്തായാലും ശങ്കരാചാര്യം പറയുന്നു കർമ്മം അനുഷ്ഠിച്ചേ തീരൂ. ഏതുവരെ? ചിത്തശുദ്ധി വരുന്നതുവരെ. കർമ്മം നിക്ഷേപത്തെയും മറ്റും ഉണ്ടാക്കി എന്നതാണെങ്കിലും അത് യോഗാത്മകമായി അനുഷ്ഠിക്കുക, അപ്പൊ ചിത്തശുദ്ധി ഉണ്ടാവും. രണ്ടു കൂട്ടരും സ്വീകരിക്കും. വെറുതെ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടായില്ല. കർമ്മ അനുഷ്ഠാനം ക്ലേശകരമാണ്. അതെന്താണ്? കാമ്യനിഷിദ്ധങ്ങളെ ഒഴിവാക്കി നിത്യ നൈമിത്യങ്ങളെ ചെയ്യുക, അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുക, അത് യോഗാത്മകമായി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് കർമ്മം വിക്ഷേപകരമാണെങ്കിലും അത് ചിത്തശുദ്ധി ഉണ്ടാകും. അത് അക്കാര്യത്തിൽ രണ്ടു കൂട്ടരും യോജിക്കുന്നുണ്ട്.